Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ഇതിനാണ് പറയുന്നത് ആത്മജ്ഞാനം എന്ന് പറയുന്നത്. അത് വേറെ എവിടത്ത് വരുന്നുള്ള മനസ്സിലാക്കുന്നില്ല. വേറെ എവിടെയെങ്കിലും ഇരുന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിവിടെ സമാധാനം തരത്തില്ല. ഇവിടെ തന്നെ മനസ്സിലാക്കുന്നു. ഏവമുക്ത തഥാസ്തു സൗമ്യേതി ഹോവാച പിത. ശരി, എന്നാൽ ഇതിനെ നിനക്ക് ജാഗ്രത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്ക. സുഹൃത്തി എന്താണെന്ന് മുമ്പ് ഞാൻ പറഞ്ഞു. സുഹൃത്തിയെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ജാഗ്രതയിലാണത് സാധ്യമല്ല. ഇപ്പൊ പറയുന്നു, സുഹൃത്തിയെ ജാഗ്രതയിലെ മനസ്സിലാക്കാൻ പറ്റും. അത് പരസ്പര വിരുദ്ധമായി തോന്നും. സുഹൃത്തിയെ ജാഗ്രതയിൽ മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട്? സുഹൃത്തിയെ വിഷയനഷ്ടമാക്കി മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മുടെ മനസ്സിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് പോലെ ഇന്ദ്രിയങ്ങളെ, ശരീരത്തെ, പ്രപഞ്ചത്തെ ഒക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് പോലെ ജാഗ്രത ബുദ്ധി കൊണ്ട് ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാൻ സാധ്യം. എന്തുകൊണ്ട്? വിദ്യുത അവിദ്യുതങ്ങൾക്ക് അപ്പുറമുള്ളതിനെ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഭൗതികമായി അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് വെച്ചാൽ പഠിക്കുന്നതൊക്കെ അങ്ങനെയാണ്. അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അന്യമായിരിക്കുന്ന അതിനെ, ജാഗ്രതയിൽ നിന്ന് പൂർണ്ണമായും അന്യമായിരിക്കുന്ന അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. മറിച്ച് ജാഗ്രതയിൽ മനസ്സിലാക്കാൻ പറയുന്നു എന്ന് പറയുന്നത് എങ്ങനെ? ഇവിടെ പറയുന്ന രീതി അത് വിദ്യുത വിദ്യുതങ്ങൾക്ക് അപ്പുറമാണ്, അത് അന്യമാണ്, അസ്വസ്വരൂപമാണ്, സച്ചിദാനന്ദമാണ്. ഈ തരത്തിൽ അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു രീതിയുണ്ട്. അതാണ് ആത്മവിജ്ഞാനം എന്ന് പറയുന്നത്. ആ രീതിയിൽ അതിനെക്കുറിച്ച് ഗ്രഹിക്കാൻ പറ്റും. അതാണ് പറയുന്നത്, അതിനെ പോയി സുഷുപ്തി പോയി അറിയുക. ബ്രഹ്മത്തിൽ പോയി ആരും ബ്രഹ്മത്തെ അറിയുന്നു. ഈ ബ്രഹ്മജ്ഞാനികളെല്ലാം ഇതിനെ ജാഗ്രതയിൽ അറിഞ്ഞിട്ടാണ്. ഈ ജാഗ്രതത്തിന്റെ ഉപയോഗം അതിനു വേണ്ടിയിട്ടാണ് അല്ലേ? പ്രകാശത്തിന്റെ ഉപയോഗം എന്താണ്? ഇരുട്ടിനെ മാറ്റി വേറൊരു ഉപയോഗമില്ല. ജാഗ്രത എന്ന് പറയുന്നത് എന്താണ്? ബോധം. ഈ ജാഗ്രത ബോധത്തിന്റെ ഉപയോഗം എന്താണോ? ഇരുളിനെ മാറ്റുക, അറിവില്ല എന്ന് പറയുന്ന ഇരുളിനെ മാറ്റുക. അപ്പൊ അത് ജാഗ്രതത്തിലേ സംഭവിക്കത്തുള്ളൂ. എന്നാൽ എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? നമ്മുടെ അനുഭവത്തിൽ കാണാം. വെളിച്ചത്തിൽ ഇട്ട് പാടില്ല, പക്ഷെ കാണുന്നു, നിഴൽ കാണുന്നു. ഒരു വിരോധാഭാസം, വിരോധാഭാസത്തിനാണ് ഭാഷകാരൻ പറയുന്ന അജ്ഞാന സംശയ വിവരങ്ങൾ മായ എന്നെല്ലാം പറയുന്നതാണ്. അതിനെന്തായാലും അംഗീകരിച്ചത് അത് നമ്മുടെ അനുഭവമാണ്. അതെവിടെയാ? നമ്മുടെ ജാഗ്രതത്തിലാണ് അത് പിടികൂടിയിരിക്കുന്നത്, വേറെടുത്തുമല്ല. ഈ അറിവില്ലായ്മ നിലനിൽക്കുന്ന ജാഗ്രതത്തിലാണ്. നമുക്ക് തോന്നും അത് സുഷുപ്തിയിലായിരുന്നു. സുഷുപ്തി വിദ്യുത അവിദ്യുതങ്ങൾക്ക് അപ്പുറമാണ്. അതിനെ കുറിച്ച് നമുക്കൊന്നും ബാധിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഉണ്ടെന്നോ ഇല്ലെന്നോ ഒരു വാദപ്രതിവാദമോ നടത്തി അവിടെ ഒന്ന് സ്ഥാപിക്കാൻ പറ്റത്തില്ല. ജാഗ്രതത്തിലെ വാദപ്രതിവാദം നടത്തും. സുഷുപ്തി അത് വിദ്യുത വിദ്യുതങ്ങൾക്ക് അപ്പുറമുള്ള ആത്മസ്വരൂപമാണ്, സത്സ്വരൂപമാണ്. അതുകൊണ്ട് അവിടെ നമുക്കൊന്നിനെയും സ്ഥാപിക്കാനോ നിഷേധിക്കാനോ സാധ്യമല്ല. അത് ദ്വന്ദ്വാത്മകമായ ഈ അനുഭവ തലത്തിലെ സാധ്യമാണ്. ഇവിടെ നമുക്ക് പലതും സ്ഥാപിക്കാം. ഇവിടെ നമുക്ക് പറയാം ബ്രഹ്മസത്യം, ജഗത് നിത്യ, അതൊക്കെ ഇവിടെ പറയാം, അനുഭവപ്പെടുത്താം. അത് സാധ്യമാണ്. അന്ധനെ സംബന്ധിച്ചിടത്തോളം വെളിച്ച അനുഭവമല്ല. എന്തുകൊണ്ട്? അന്ധത എന്ന് പറയുന്നൊരു ദോഷം ബാധിച്ചിരിക്കുന്നു. പക്ഷെ ചക്ഷുഷ്മാൻ കണ്ണുള്ളവൻ, അവനെ സംബന്ധിച്ച് വെളിച്ചത്തിൽ വിവാദമുണ്ട്. അതുപോലെ ഈ തത്വം ഉണർന്നിരിക്കുന്നവന്, തത്വത്തിൽ ഉണർന്നിരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വിവാദമില്ല. പക്ഷെ അന്ധനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക, അന്ധനെ ബോധ്യപ്പെടുത്താൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഒരു തരത്തിലും അവനത് ബോധ്യപ്പെടുത്തില്ല. വെളിച്ചത്തെ ബോധ്യപ്പെടാൻ അവന് കണ്ണു കൊടുത്തു, അതെല്ലാം വേറെ വഴിയില്ല. ഇവിടെ വിജ്ഞാപയതു, എന്നെ ബോധിപ്പിക്കൂ എന്ന് പറഞ്ഞാൽ അവനാ വെളിച്ചത്തെ കൊടുക്കുകയാണ്, ജ്ഞാനമാകുന്ന വെളിച്ചത്തെ കൊടുക്കും. അതുകൊണ്ട് അവന്റെ അന്ധതയെ മാറ്റുന്നു, അവൻ പ്രകാശത്തെ പ്രത്യക്ഷീകരിക്കുന്നു സ്വയം. അല്ലാതെ പ്രകാശത്തെ കൊണ്ട് കാണിക്കാൻ പറ്റും? ഒരാൾക്ക് വേറെ പ്രകാശത്തെ കാണിച്ചു കൊടുക്കാൻ പറ്റും, കണ്ണുള്ളവന് അന്ധന് പ്രകാശത്തെ കാണിച്ചു കൊടുക്കാൻ പറ്റും അല്ലേ? മന്ത്രം കൊണ്ടോ മായാജാലം കൊണ്ടോ അവന് സാധ്യമാണ്. പരമാവധി ചെയ്യാന്നുള്ളത് അവന്റെ കണ്ണൊന്ന് മാറ്റി വെച്ചു കൊടുക്കുക. കാണുന്ന ജോലി അവന് തന്നെ. അവിടെയാണ് വരുന്നത്, പിതാവ് ഉപദേശിക്കുന്നു, പുത്രൻ ഗ്രഹിക്കുന്നുണ്ട്. സ്വയം കാണുന്നില്ല, സ്വയം കാണണം. അത് സ്വന്തം കണ്ണുകൊണ്ട് തന്നെ കാണണം. ഇത് ജാഗ്രത തന്നെ അറിയണം, വേറൊരവസ്ഥയിൽ ആ ജാഗ്രത. ഈ അജ്ഞാന സംശയവിപര്യങ്ങളെ നശിപ്പിക്കുന്ന ജാഗ്രതയാണ്, അറിവാണ്. ജാഗ്രത ഇപ്പോഴും ഉണ്ടല്ലോ, ഈ ജാഗ്രത്തിൽ ഇതിനറിയുന്നില്ലല്ലോ. അപ്പൊ പറഞ്ഞല്ലോ ഈ അറിവിന് തടസ്സങ്ങൾ നിൽക്കുന്നു. അപ്പൊ ഈ തടസ്സങ്ങൾ മാറുന്ന ഒരു ജാഗ്രത ഉണ്ട്, അതുകൊണ്ടാണ് ആ ജാഗ്രതത്തിന് പരാജാഗ്രത എന്ന് പറയുന്നത്. ഈ ജാഗ്രത ആണെന്ന് പറഞ്ഞതിന് തരം താഴ്ത്തിക്കളയുക. കാരണം ഒരാൾ പറയുന്നു ജാഗ്രതത്തിലല്ല എന്റെ ഗുരു, അതിനറിഞ്ഞ് സമാധിയിലാണ്. അങ്ങനെ പറയുന്നതിന് തെറ്റില്ല. അതിന് തന്നെ പരാജാഗ്രത എന്ന് പറയുന്നു. കാരണം അതിന് ഈ ജാഗ്രതയിൽ നിന്നൊരു വൈലക്ഷ്യം, ഒരു പ്രത്യേകത വേണമല്ലോ. ഈ ജാഗ്രതത്തിലാണ് ഇതിനെ അറിഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ അത് അംഗീകരിക്കാൻ തയ്യാറല്ല. കാരണം ജാഗ്രതത്തിന് വേണ്ടി ജാഗ്രതത്തിന് തെളിയ ഒരിടത്തും പോകണ്ട. ഞാനിപ്പോ ജാഗ്രതത്തിലാണ്, പക്ഷെ എനിക്ക് ബോധമില്ല, ഞാൻ അന്ധനാണ്. അന്ധനെപ്പോലെ പ്രകാശത്തിന്റെ മുമ്പിലിരുന്നിട്ടാണ് അവൻ അന്ധനാകുന്നത്. പ്രകാശത്തിൽ നിന്ന് മാറിയിരുന്നിട്ട് ഒരാൾക്ക് അന്ധനാകേണ്ട കാര്യമുണ്ട്? ഈ ജാഗ്രതത്തിലിരുന്നു കൊണ്ടാണ് ഒരുവൻ അജ്ഞനായിരിക്കുന്നത്. എന്നിട്ട് പറയുന്നു ജാഗ്രതത്തിൽ തന്നെ അതിനെ സാക്ഷാത്കരിക്കുന്നു, അവൻ വെളിപാടുണ്ടായി, അവൻ നിർവ്വാണത്തെ പ്രാപിച്ചു, അവന് ജ്ഞാനോദയം ഉണ്ടായി. ഇതെല്ലാം ഭാഷയിൽ പറയുന്നു. അപ്പോ അതെന്താണ്? ഒരു വ്യത്യാസം അവിടെ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് അതിന് പരാജാഗ്രത എന്ന് മറ്റും ശാസ്ത്രങ്ങളിൽ പറയുന്നത്. അത് അതുകൊണ്ടാണ് ചിലടത്ത് അതിന് സമാധി എന്ന് പറയുന്നത്. ഈ ജാഗ്രതയിൽ നിന്ന് അതിനൊരു വ്യത്യാസം, ഒരു വ്യത്യാസത്തെ എടുത്തു കാണിക്കാൻ വേണ്ടി. അതെല്ലാം നമ്മൾ ധരിക്കുന്നവന് അത് മനസ്സിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക അവസ്ഥയിൽ പോയിരിക്കുന്ന. രണ്ടും തമ്മിൽ വ്യത്യാസം എന്താണ്? വളരെ നിസ്സാരമായ വ്യത്യാസമാണ്. ഈ ജാഗ്രത അജ്ഞാന സംശയ വിവര്യങ്ങൾ ബാധിക്കുന്നു. അതുകൊണ്ട് എത്രയും തകരാറും വരും. സൂര്യമണ്ഡലം എത്രയോ വിപുലമാണ്, പക്ഷെ ഒരു വിരൽ തുമ്പുകൊണ്ട് അത് മറഞ്ഞു പോകും. അതുകൊണ്ട് ഭൂമി മുഴുവൻ അന്ധകാരത്തിലാവും. അതിന് യുക്തിയില്ല, പക്ഷെ അത് സംഭവിക്കുന്നു. അതുപോലെ സംഭവിക്കാം. അപ്പൊ ആ കൺപോളം മാറ്റിയാൽ, അല്ലെങ്കിൽ വിരൽ തുമ്പ് മാറ്റിയാൽ, ഒരു സൂചിയുടെ അഗ്രം കൊണ്ട് സൂര്യനെ മറയ്ക്കാം. അത് മാറ്റിക്കഴിഞ്ഞാൽ പൂർണ്ണ രൂപത്തിൽ പ്രകാശിക്കുന്നു. അപ്പോ ആ പ്രകാശം എത്രയോ മഹത്താണ്, എത്രയോ ബൃഹത്താണ്, പക്ഷെ അതിന്റെ മറ എത്രയോ തുച്ഛമാണ്. അതങ്ങനെ സംഭവിക്കുമോ? സംഭവിക്കുന്നു. നമ്മുടെ അനുഭവത്തിൽ അത് കാണും. അത് തന്നെയാണ് ഈ ജാഗ്രതയിൽ സംഭവിക്കുന്നത്. അതാണ് വീണ്ടും ചോദിക്കുന്നത്. എന്താണ് നാം വിധു സസ്സന്തനാവയം പറയുന്നതൊക്കെ ശരിയാണ്, എന്റെ ബോധ്യത്തിൽ അത് വരുന്നുണ്ട്, പക്ഷെ അറിയുന്നില്ലല്ലോ. അഹരഹ പ്രതിദിനം എന്ന് വെച്ചാൽ എല്ലാ രാത്രിയിൽ നിന്നല്ല, നമ്മൾ പകലും രാത്രി ഉറങ്ങുന്നുണ്ട്, ഏത് നിമിഷവും അതിലേക്ക് പോകുന്നു, പക്ഷെ അറിയുന്നില്ല. അസത്തിനെ പ്രാപിക്കുന്നു. അവിടെ സംശയം വരുന്നത് എന്താണ്? ജാഗ്രത എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്, ആ ജാഗ്രത എന്ന് പറയുന്ന ഒരു അവസ്ഥയെ വിട്ടിട്ട് സുഷുപ്തി എന്ന് പറയുന്ന വേറൊരു അവസ്ഥയിലേക്ക് പോകുന്നു. അങ്ങനെയൊന്നും സംഭവിക്കുന്നു. ഒരവസ്ഥയിൽ നിന്ന് വേറൊരു അവസ്ഥയിലേക്ക് ജീവൻ യാത്ര ചെയ്യുന്നു, അങ്ങനെ ധരിക്കുന്നു. അത് സുസ്വരൂപത്തെ പ്രാപിക്കുന്നു. അതാണ് നഹരഹസംബദ്ധ പ്രതിക്ഷണം. ആ സ്വസ്വരൂപത്തെ പ്രാപിച്ചിട്ടും അറിയുന്നില്ലല്ലോ എന്നാണ്. അതാണ് ആ സ്വരൂപത്തിന്റെ വിശേഷത. എന്താണ് അത്? അറിവിന് വിഷയമല്ല. അറിവിന് എന്തുകൊണ്ട് വിഷയം ആകുന്നില്ല? അതിനുള്ള കർണങ്ങളില്ല എന്നാണ്. അതിനുള്ള കർണങ്ങളില്ലെങ്കിൽ പിന്നെ എങ്ങനെ അവിടെ അറിയാൻ പറ്റും? ഒന്നുമില്ലല്ലോ. പിന്നെ തിരിച്ചു വരുമ്പോൾ ഇതെല്ലാം എന്തുകൊണ്ട് പഴയതുപോലെ കാണുന്നു എന്ന പുസ്തകത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു, പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇടയ്ക്കൊന്ന് മയങ്ങി ഒരു സെക്കൻഡ് വീണ്ടും കണ്ണു തുറന്നപ്പോൾ പുസ്തകം തന്നെ, ഒരു മാറ്റവും വരുന്നില്ലല്ലോ. ഇതിനിടയ്ക്ക് ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു നിമിഷത്തിന്റെ ഒരു അംശത്തിന്റെ ഒരു ഭാഗത്തിൽ എപ്പോഴോ അസത്സമ്പത്തി സംഭവിച്ചതെന്നും പറഞ്ഞു, ആ സമ്പത്തി ഇതിനെല്ലാം അതീതമാണെന്നും പറഞ്ഞു, അവിടെ ഇതിൽ നിന്നെല്ലാം മുക്തനായെന്നും പറഞ്ഞു. വീണ്ടും എന്തുകൊണ്ടെന്ന് കാണുന്നു? ഇത് തന്നെ സംഭവിക്കുന്നത് പകല് മുഴുവൻ ഉണർന്നിരുന്നു അധ്വാനിച്ച് രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ഭാഷകാരം പറയും, വീണ്ടും അടുത്ത പകൽ വരുമ്പോൾ ചെയ്യേണ്ടതിന്റെ ബാക്കി ചെയ്യേണ്ടി വരും. കണ്ടതിനെ തന്നെ വീണ്ടും കാണുന്ന ഒരു മാറ്റം കൂടാതെ ഈ സത്സമ്പത്തി എന്തുകൊണ്ട് ഇതിനെല്ലാം ഒരു അവസാനം വരുത്തുന്നില്ല? അതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന. എന്താണ് മോക്ഷം? ഇതിൽ നിന്നെല്ലാം ഉള്ള മോക്ഷം ഇങ്ങനെയാണെങ്കിലും സംഭവിക്കത്തില്ല. എപ്പോഴും ആ സത്തിനെ പ്രാപിക്കുന്നു, പക്ഷെ മോക്ഷം സംഭവിക്കുന്നില്ല. അത് ഇതുപോലെ എപ്പോഴും അസ്വസ്വരൂപനായിരിക്കുന്നു. ഒരു ജാഗ്രത ഒന്നോ സ്വപ്നമൊന്നോ സുഖത്തിയെന്നോ സമാധിയൊന്നോ ഭേദമില്ല, എപ്പോഴും നിത്യമുക്തനായിരിക്കുന്നു. എന്നിട്ടും അത് സംഭവിക്കുന്നില്ല. ഈ അജ്ഞാന ദുരന്തത്തിൽ നിന്ന് മോചനമില്ല. ഈ രണ്ടിടത്തും സമാധാനം ഒന്ന് തന്നെ. എന്താണ് ഇതിന്? ഈ ജാഗ്രത ഏതൊരു ജാഗ്രതയിൽ ഇരുന്നുകൊണ്ടാണോ ഈ ജാഗ്രതയിൽ ഇതിനെ സംബന്ധിച്ചുള്ള ഈ ഇത് മാറണം എന്ന് വെച്ചാൽ ഇത് ഇവിടെ ബോധ്യപ്പെടും. അത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് വീണ്ടും ഉപദേശിക്കുന്നത്, ജാഗ്രതയിൽ ബോധ്യപ്പെടുത്തുന്നത്. അതിനുവേണ്ടിട്ട് അടുത്തും പറയും, യഥാസൗമ്യ മധുകൃതോ നിത്തിഷ്ഠന്തി നാനാദ്യാനാം മുഷ്ഠാനാം രസാം സമവഹാരം ഏകതാം രസംഗമയന്തി യത് പൃശ്ചസി അഹന്യഹനി സസംബദ്ധിന വിപുസസമ്പന്നാസ്മൈതി തത് കസ്മാദിത്യ അത്ര സമദൃഷ്ടാന്തം. ഇത് ബോധ്യപ്പെടുക എന്ന്, ഇത് ബോധ്യപ്പെടലാണ് അനുഭവം. എന്ന് ബോധ്യപ്പെടുക, അനുഭവിക്കുക എന്ന് രണ്ടില്ല. അറിവിന്റെ പുറത്ത് അറിവിന് കയറിയിരിക്കാൻ പറ്റത്തില്ല, അറിവിന് അറിവായിരിക്കാനേ പറ്റില്ല. നമ്മൾ ആഗ്രഹിക്കുന്നു അറിവിനെ സ്വന്തം തലയിൽ കയറ്റുക, അറിവിന്റെ തലയിൽ കയറ്റുക, അത് സാധ്യമല്ല. അനുഭവത്തിന് ഇനി അനുഭവത്തെ കൊണ്ടുവരാൻ പറ്റത്തില്ല, സ്വയോത അനുഭവമാണ്. അത് ശ്രമിക്കുന്ന അജ്ഞാനം. അതിൽ പറയുന്നു, നിങ്ങൾ സ്വയം സാക്ഷാസ്വരൂപമായിരുന്നിട്ടും ഞാൻ അജ്ഞനാണെന്ന് പറയുന്നതാണ് അജ്ഞാനം. അതെങ്ങനെ സംഭവിക്കും? വെറും ആരോപം, കൃത്രിമത്വം വാസ്തവത്തിലല്ല. അതുകൊണ്ടാണ് അതിന് ആരോപം, നിത്യ അധ്യാസം എന്നെല്ലാം പറയുന്നത്. അതാണ് ഇവിടെ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്. അഹന്യഹനി സത്സമ്പദ്യ സത്സമ്പത്തി എന്ന് പറയുന്നത് കടങ്കഥയല്ല. മോക്ഷം നേടലെന്ന് പറയുന്നത് പരിശ്രമിച്ച് നേടേണ്ടതല്ല. അതാണ് പറയുന്നതിന്റെ താല്പര്യം. അത് സഹജമാണ്, മോക്ഷം സർവരുടെ സഹജമായിരിക്കുന്നതാണ്. അഹന്യഹനി സത്സമ്പദ്യ എന്നു എന്നു എന്ന് വെച്ചാൽ പൊതുവെ ഇങ്ങനെ എന്ന് പറയുന്ന, സാധാരണ നമ്മൾ പകല് ഉണർന്നിരിക്കുന്നു, രാത്രി ഉറങ്ങുന്നു, അത് വെച്ച് പറയുന്നതാണ്. അനുഭവത്തിൽ അങ്ങനെയല്ല, നമ്മൾ എപ്പോഴും ഉറങ്ങുന്നുണ്ട്, ഉണരുന്നുണ്ട്. രണ്ടു നിമിഷങ്ങൾ മതി, നിമിഷാർത്ഥത്തിൽ തന്നെ സംഭവിക്കുന്നു. പലപ്പോഴും ഉറങ്ങുന്നു നമ്മൾ തന്നെ അറിയാത്ത. അതങ്ങനെ പ്രതിക്ഷണം മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. സത്സമ്പത്തി എന്തുകൊണ്ട്? സത്തിനൊരിക്കലും തന്റെ സ്വരൂപത്തിൽ നിന്ന് അങ്ങനെ വിട്ടിരിക്കാൻ പറ്റത്തില്ല. എന്നെ ആ സത്സ്വരൂപത്തിൽ ആരോപിക്കുന്നു പല ജാഗ്രത. ജാഗ്രതത്തിൽ ഇരുന്നു കൊണ്ടുള്ള സുഷുപ്തി ഭാവന, സ്വപ്ന ഭാവന, ഇതെല്ലാം അവിടെ ആരോപിക്കുന്നു എന്നേ ഉള്ളൂ. അതിനതല്ലാതെ മാറിയിരിക്കാൻ പറ്റത്തില്ല. മാറിയിരിക്കാൻ വേറൊരു സ്ഥലമില്ല. അതാണ് സത്സമ്പദ്യ, സത്സമ്പത്തി, മോക്ഷം. അതെപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വിദുഹ. പക്ഷെ വീണ്ടും അജ്ഞാന സംശയകര്യങ്ങളും അവിടെ ഉണ്ട്, അത്രയേ ഉള്ളൂ. സൂര്യനും ഉണ്ട്, അതിനൊരു മറയുമുണ്ട്, അതുണ്ട്. തത്കസ്മാ ഇത്യത്ര ശ്രമദൃഷ്ടാന്തം യഥാലോകേ ഹേ സൗമ്യ മധുകൃതോ മധുകുർവന്തീതി മധു സഹ മധുതര മക്ഷിക മധു നിത്തിഷ്ഠന്തി മധു നിഷ്പാദയന്തി തത്പരാഹ സ്കന്ധ. ഒരു ഉദാഹരണം പറയുന്നു, മധുമക്ഷി തേനീച്ച, അതിന്റെ സദാവുള്ള ജോലി എന്താണ്? മധു സംഭരിക്കുക, തേൻ സംഭരിക്കുക. തത്പരാഹ നിത്തിഷ്ഠന്തി പറയുന്നു, സദാ അതിന്റെ പണി അത് തന്നെയാണ്. എങ്ങനെ? നാനാ അത്യയാനാം നാനാഗതീനാം നാനാദിക്കാനാം വൃക്ഷാണാം രസാൻ സമവഹാരം സമാഹൃത്യ സമാഹൃത്യ ഏകതാം ഏകഭാവം മധുത്വേന രസാൻ ഗമയന്തി മധുത്വം അപാദയന്തി. അതിന്റെ പണിയെന്താ? തേനീച്ചയുടെ പണി സദാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു, നാനാദിക്കിലേക്കും പോകുന്നു, നാനാവൃക്ഷങ്ങളിലും പോകുന്നു. ഇവിടെയെല്ലാം പുഷ്പങ്ങളുണ്ടോ, അവിടെ നിന്നെല്ലാം പുഷ്പരസത്തെ എടുക്കുന്നു. പുഷ്പരസങ്ങൾക്ക് ചെറിയ ചെറിയ വ്യത്യാസം കാണും. കൊണ്ടുവന്നത് കൂട്ടിച്ചേർക്കുന്നു. രസാൻ ഗമയന്തി, അതെന്തോ അത് ചെയ്യുന്നു, അതിന്റെ എന്തോ ഒരു വിദ്യ അതിൽ പ്രയോഗിക്കുന്നു. അതാണ് രസാൻ ഗമയന്തി എന്ന് പറയുന്നത്. അതിനൊരു വിദ്യ അതിനറിയാം. ഈശ്വരൻ അതിനൊരു വിദ്യ കൊടുത്തിട്ടുണ്ട്. ആ വിദ്യ കൊണ്ട് ഈ പുഷ്പരസങ്ങൾ, പലതരത്തിലുള്ള പുഷ്പരസങ്ങളെ കൊണ്ടുവന്ന് അത് ഒന്നാക്കുമ്പോൾ മധുത്വം ആപാദയുണ്ട്. മധു എന്നുള്ളത് എന്താ? അതിന്റെ പ്രത്യേകത എന്താണ്? യഥാതത്രന വിവേകം ലഭന്തേ അമുഷി അഹം വൃക്ഷസിരസോ അസ്മി അമുഷ്യ അഹം വൃക്ഷസ്യരസോ അസ്മിമേവ ഖലു സൗമ്യ ഇമാഹ സർവാഹ പ്രജാഹ சதி சம்பத்தி நவிதது சதி சம்பத்தியா மகே இதி தேசா யதா மதுத்வேன ஏகதாம் கதாஹ தத்ர மதுனி விவேகம் நலசந்தி. ആ ഏകത്വത്തിന് ഉദാഹരണമായിട്ട് പറയുകയാണ്, പുഷ്പരസങ്ങൾ അവിടെ ഏകത്വത്തെ പ്രാപിക്കുന്നു. അങ്ങനെ ഏകത്വത്തെ പ്രാപിക്കുന്നതിന് മധുവിന്റെ കയ്യിൽ എന്തെങ്കിലും വിദ്യ വേണമായിരിക്കും. എന്തായാലും അത് ഒന്നായിത്തീരുന്നു. ഒന്നായിത്തീരുമ്പോ വിവേകം നല്ല പന്തി തിരിച്ചറിയാൻ പറ്റുന്നു. തേനീച്ചയ്ക്ക് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല, ഇത് ആ മാവിൽ നിന്ന് കൊണ്ടുവന്നതാണോ, ഇത് പ്ലാവിൽ നിന്ന് കൊണ്ടുവന്നതാണോ, ഏത് പുഷ്പത്തിൽ നിന്നാണ് ഞാൻ ഇത് രസം കൊണ്ടുവന്നത് അറിയാൻ പറ്റുന്നില്ല. കഥം അമുഷ്യഹം അമ്രത്യ പനസസ്യവാ വൃക്ഷസ്യ രസോസ്മി. ഇത് അമ്രത്തിന്റെ രസമാണ്, ഇത് പനസത്തിന്റെ രസമാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പുഷ്പത്തിന്റെ രസമാണ് എന്നൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ആ ഏകീഭവനം ഭേദജ്ഞാനത്തെ നിരാകരിക്കുന്നു, അതാണ് ഇവിടെ പറയുന്നത്. യഥാഹി ലോഹേ ബഹൂനാം ചേതനാമതാം സംയുതാനാം പ്രാണിനാം വിവേകലാഭോ ഭവതി അമുഷ്യഹം പുത്രോ അമുഷ്യഹം നപ്ത അസ്മീതി. ഇപ്പൊ ഇവിടെ ഉണർന്നിരുന്നുകൊണ്ട് നമ്മൾ ഓരോരുത്തരും പറയുന്നു, ഞാൻ ഇന്നാരുടെ മകനാണ്, ഇന്നാരുടെ ചെറുമകനാണ്, ഇങ്ങനെ പറയുന്നു. എന്റെ അമ്മ ഇന്നയാളാണ്, എന്റെ അച്ഛൻ ഇന്നയാളാണ്, സഹോദരൻ ഇന്നയാളാണ്, സഹോദരി. ഭേദത്തെ അറിയുന്നു. ഉണർന്നിരുന്നുകൊണ്ട് ഓരോരുത്തരും പറയുന്നു, തേജ ലബ്ധ വിവേകീര്യന്തേ. ഇതിങ്ങനെ ഇരിക്കുന്നോണ്ട് ഞാനും എന്റെ അച്ഛനും എന്റെ അമ്മയും എന്റെ സഹോദരനും ഇതെല്ലാം ഒന്ന് തന്നെ, ഒരു തത്വം തന്നെ എന്നറിയാൻ പറ്റുന്നുണ്ട്. ഞാനും അന്യനും ഒരു തത്വം തന്നെ അത് പിടിക്കുന്നു, ഒന്നായിത്തീരുന്നില്ല. അനേകപ്രകാര വിക്ഷരസാനാമപി മധുര അമ്ല തിക്ത കടുകാദീനാം മധുത്വേന ഏകതാംഗതാനാം മധുരാദിഭാവേന വിവേകോ ഗൃഹ്യതേ. ഇപ്പൊ അവിടെ തേൻ മധുരമാണോ കയ്പാണോ എന്നുള്ളതല്ല ഇവിടെ പറയുന്നു, അതെന്ത് രസമായിക്കൊള്ളട്ടെ. ചില ചോദിക്കും, എന്താ തേൻ കഴിക്കത്തില്ലേ? അതന്നെ ഇവിടെ ചേർത്തിരുന്നു. ഇവിടെ പല രസങ്ങളെ എടുത്തു, ആ രസത്തിൽ മധുരം ഉണ്ടായിരുന്നു, കയ്പുണ്ടായിരുന്നു. ചില പൂക്കളുടെ രസം മധുരമായിരിക്കത്തില്ല, മറ്റെന്തെങ്കിലും രസമായിരുന്നു. തേനെപ്പോഴും മധുരമായിരിക്കത്തില്ല, തേനിന് രസഭേദം വരാം. പുഷ്പഭേദം അനുസരിച്ച് തേനിന് രസഭേദം വരാം. അതല്ല ഇവിടെ ചർച്ച ചെയ്യുന്നു, തേൻ മധുരമായത് എങ്ങനെയെന്നുള്ള ചർച്ച. പല തരത്തിലുള്ള രസങ്ങളായിരുന്നു ആ ഓരോ പുഷ്പത്തിന്റെയും രസത്തിന്. ആ പുഷ്പത്തിന്റെ ഗുണം സ്വഭാവം എല്ലാം അനുസരിച്ച് ഈഷത് വ്യത്യാസം വരും, ചെറിയ ചെറിയ വ്യത്യാസം. ഇവിടെ അത് ഒന്നായി കഴിഞ്ഞപ്പോ ആ വ്യത്യാസം തിരിച്ചറിയുന്നുണ്ട്. അതാ പറയുന്നു, അത് മധുരത്തിൽ നിന്നും കൊണ്ടുവന്നു, വേറെ രസത്തിൽ നിന്നും കൊണ്ടുവന്നു, വേറെ നിന്നും കൊണ്ടുവന്നു, ചെറിയ ചെറിയ വ്യത്യാസങ്ങളോടുകൂടി വന്നത് ഇവിടെ വന്നിട്ട് ഒന്നായി തിരിച്ചറിയാൻ പറ്റുന്നില്ല. തേനെടുത്ത് നാക്കി വെച്ചിട്ട് ഇത് ആമ്പ്രത്തിന്റെ തേനാണ്, ഇത് പനസത്തിന്റെ തേനാണ് എന്ന് പറയാൻ കഴിയുന്നില്ല. അതാണ് ഏകത്വത്തെ കുറിച്ച് പറയുന്നത്. മധുരാദിഭാവേന വിവേകത്തെ ചെയ്ത് ഇത് മധുരമുള്ള രസമായിരുന്നു, മധുരം കുറഞ്ഞതായിരുന്നു, ഇങ്ങനെ വിവേചിച്ചറിയാൻ പറ്റുന്നു. അത് ഏക രസമായി അനുഭവം, ഏക സ്വഭാവത്തിൽ അനുഭവപ്പെടുന്നു. ആരുടെ കുറ്റം? സ്വഭാവം, തേനിന്റെ സ്വഭാവം, പ്രകൃതിയുടെ സ്വഭാവം, അത് തന്നെയാണ് സത്തിന്റെ സ്വഭാവം. എന്തുകൊണ്ട് നീ അറിഞ്ഞില്ല? ഞാൻ സത്തിനെ സാക്ഷാത്കരിച്ചിരിക്കുന്നു, ഞാൻ സത്താണ്, അതറിയാതിരിക്കുന്നതാണ് സത്തിന്റെ സ്വഭാവം. ഈ രസഭേദത്തെ നമുക്ക് ബോധ്യപ്പെടുത്തി തരാത്തതാണ് ആ തേനിന്റെ സ്വഭാവം.